turn to the book of Revelation in chapter 18.
വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ഒരു വേദഭാഗം നമുക്ക് പ്രാരംഭമായി ശ്രദ്ധിക്കാം.
One of the great topics that many Bible teachers in Kerala have liked to preach on and write on is the subject of Great Babylon.
കേരളത്തിലെ ക്രിസ്തീയ പ്രഭാഷകർ സംസാരിക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഈ അധ്യായത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേക കാര്യം. അത് മഹതിയായ ബാബിലോൺ എന്നുള്ള ഒരു കാര്യമാണ്.
I want to share something with you along about that which you have probably never heard before.
ഒരുപക്ഷെ നിങ്ങൾ പലരും ഇതിനു മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില ദൈവിക സത്യങ്ങൾ മഹതിയായ ബാബിലോണിനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And which I believe is more in line with scripture than almost anything I've ever heard or read about Babylon in any book.
ആത്മീകമായ അർത്ഥത്തിൽ ബാബിലോണിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതോ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതിനേക്കാൾ അധികം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും തുടർന്നുള്ള ദിവസങ്ങൾക്കും പ്രയോജനമാകുന്ന ചില സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം.
Why is it important to know what the Bible means when it speaks about Babylon?
ദൈവത്തിന്റെ തിരുവചനം ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ, മഹതിയായ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്?
Because the book of Revelation says, blessed is everyone who listens to the words of this book.
ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും അനുഗ്രഹീതനാണ് എന്നതിന്റെ തുടക്കത്തിലെ നാം വായിക്കുന്നത്.
That's right in the third verse, right at the beginning.
ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലാണ് നാം ആ കാര്യം കാണുന്നത്.
And here in Revelation 18:4 in relation to Babylon it says, come out of her my people.
വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിന്റെ 4 വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നത്, അവരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ അവളെ വിട്ട് പോരുവീൻ എന്റെ ജനമേ എന്നുള്ള ഒരു സ്വർഗീയ ആഹ്വാനമാണ്.
You don't participate in her sins and you don't receive a place.
വാക്യം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവീൻ.
So there's something we read here.
ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്.
God's people are still many of them in Babylon.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ്? ദൈവത്തിന്റെ ജനം എന്റെ ജനമേ എന്നാണ് വിളിക്കുന്നത്. എന്റെ ജനം പലരും ബാബിലോണിൽ ഇപ്പോഴും ഉണ്ട്.
യു മസ്റ്റ് കം ഔട്ട് ഓഫ് ഹർ.
ബാബിലോണിൽ നിന്നും നിങ്ങൾ വിട്ട് വെളിയിൽ വരണം എന്നാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്.
ഹൗ കൻ ഐ ഒബേ ദാറ്റ് കമാൻഡ് ഇൻ സ്ക്രിപ്ചർ ഇഫ് ഐ ഡോണ്ട് നോ വാട്ട് ബാബിലോൺ ഈസ്?
ബാബിലോൺ എന്ന് പറയുമ്പോൾ ദൈവവചനം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി അറിയാതെ എനിക്ക് എങ്ങനെയാണ് ബാബിലോൺ വിട്ട് വെളിയിൽ വരുവാൻ കഴിയുന്നത്?
See, the whole book of Revelation is in relation to the last days.
വെളിപ്പാട് പുസ്തകം മുഴുവനും അവസാന നാളുകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനമാണ് എന്ന് നമുക്കറിയാം.
And therefore it has particular relevance to the time in which we live.
നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് പ്രത്യേകം പ്രസക്തിയുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് വെളിപ്പാട് പുസ്തകം.
This is not some knowledge which is optional whether we know it or not. It's absolutely essential.
നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുത്താത്ത ഒരു വിഷയമല്ല വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്.
You know, today many people are waiting for revelations with angels and visions from heaven.
ഇന്ന് അനേകരും സ്വർഗത്തിലുള്ള ദർശനങ്ങളും ദൂതന്മാര് സംസാരിക്കുന്നതും ഒക്കെ കേൾക്കുവാനായി
കാത്തിരിക്കുകയാണ്.
നാം വിചാരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും സ്വർഗീയമായ ഒരു പുതിയ വെളിപ്പാടുണ്ടായാൽ അത് അത്ഭുതകരമായ ഒരു
അനുഭവമാണെന്ന്.
ദൂതന്മാരോ വേണ്ട, ദൈവം തന്നെ വേണ്ട. പൗലോസ് അപ്പോസ്തോലൻ ഒരു സ്വപ്നത്തിലോ ദർശനത്തിലോ വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളെ വളരെ സന്തോഷമുള്ളവരാക്കും.
The rich man told who went to hell told Abraham, if you can send Lazarus to my brothers they will repent.
യാതനാ സ്ഥലത്ത് കഷ്ടം അനുഭവിക്കുന്ന ആ ധനവാൻ അബ്രഹാം പിതാവിനോട് പറഞ്ഞു, ലാസറിനെ എന്റെ സഹോദരന്മാരോട് സംസാരിക്കാനായിട്ട് ഒന്ന് വിടാമോ?
And you know what Abraham said, a very important reply.
അബ്രഹാം പിതാവ് ഈ ധനവാനോട് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
They have got the Bible.
അവരോട് പറഞ്ഞത് അവർക്ക് തിരുവെഴുത്തുകൾ ഉണ്ട്.
They have got the law and the prophets, that means the Bible.
അവർക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഉണ്ട്. അവർക്ക് മരിച്ചവരിൽ നിന്ന് ഒരാൾ ചെന്ന് അവരോട് പറയേണ്ട
ആവശ്യമില്ല.
ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പ്രത്യേക ദർശനമോ ഇന്ന് നമുക്ക് ആവശ്യമില്ല എന്ന് ദൈവത്തിനറിയാം.
I don't need a vision or an angel concerning things which are already written in the Bible.
ദൈവത്തിന്റെ വചനത്തിൽ വളരെ തെളിമയോടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് എനിക്ക് ഒരു ദൂതന്റെയോ ഒരു ദർശനത്തിന്റെയോ ആവശ്യമില്ല.
Because we live in a generation of people who are too lazy to study the Bible, we are looking for all these spectacular things.
ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ താല്പര്യമില്ലാതെ അലസചിത്തരായിരിക്കുന്ന വിശ്വാസികളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്ന കൊണ്ടാണ് ദർശനങ്ങളുടെയും ദൂതന്മാരുടെയും പുറകെ അനേകർ
പോകുന്നത്.
അതുകൊണ്ടാണ് അവര് പലരും
വഴിതെറ്റിപ്പോകുന്നത്.
ദൈവവചനം നമ്മോട് പറയുന്നു, സാത്താൻ താനും പ്രകാശ ദൂതന്റെ വെളിച്ച ദൂതന്റെ വേഷം എടുക്കുന്നവനാണ്.
I may be confused when I see an angel of light, whether it is the devil or from God.
ഒരു വെളിച്ച ദൂതൻ, ഒരു പ്രകാശ ദൂതന്റെ ദർശനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിശാചാണോ അതോ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് എനിക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകാം.
But when I read God's word, I don't have the slightest doubt whether it's from the devil or from God.
എന്നാൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിന്റെ വചനം വായിക്കുമ്പോൾ, അത് ദൈവത്തിൽ നിന്നാണോ അത് പിശാചിന്റേതാണോ എന്നുള്ളതിനെ കുറിച്ച് അപ്പോഴെനിക്ക്
ചിന്താക്കുഴപ്പം.
ഇവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു വിവേചനത്തിന്റെ ആവശ്യമില്ല.
If I see an angel, I need to discern.
ഒരു ദൂതനെയാണ് ഞാൻ കാണുന്നതെന്ന് വരികിൽ എനിക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്.
Because the Bible says the devil can come as an angel.
കാരണം ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, പിശാച് സാത്താൻ തന്നെയും ഒരു ദൂതന്റെ വേഷം കെട്ടി വരുവാൻ സാധ്യതയുണ്ടെന്ന്.
If I see the movement of the spirit in a meeting, I have to obey the word which says, my beloved, don't believe every spirit, but test the spirits whether they are from God.
ഏതെങ്കിലും ഒരു ക്രിസ്തീയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ സമ്മേളനത്തിലെ അവിടുത്തെ ആ അന്തരീക്ഷം കണ്ടപ്പോൾ വലിയ ആത്മീയ ഉത്സാഹമെന്ന് തോന്നിയാലും ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നറിയിപ്പ് ഞാൻ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഏത് ആത്മാക്കളെയും വിശ്വസിക്കാതെ ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്യുവിൻ. യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്കുകളാണ്.
That's what John says, 1 John 4, 1.
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 4 അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ.
When I come to the Bible, I don't need to discern anything. I will accept it.
ദൈവത്തിന്റെ ഈ തിരുവെഴുത്തുകൾ ഞാൻ സത്യസന്ധതയോടെ വായിക്കുകയാണെങ്കിൽ എനിക്ക് ആത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുടെ ആവശ്യമില്ല.
And that is why this book has kept me from deception for 45 years.
ഈ പുസ്തകമാണ് കഴിഞ്ഞ 45 വർഷത്തിലധികം എന്നെ വഞ്ചനയിൽ നിന്നും സംരക്ഷിച്ചിട്ടുള്ളത്.
I would recommend you reading this book carefully.
ഈ പുസ്തകം ശ്രദ്ധാപൂർവം വായിക്കുവാനായി ഞാൻ നിങ്ങളെ ആത്മാർത്ഥതയോടെ ഉത്സാഹിപ്പിക്കട്ടെ.
In the book of Revelation, you read of Babylon, the false church, and Jerusalem, the true church in chapter 21.
ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് നാം വ്യാജ സഭയായിരിക്കുന്ന ബാബിലോണിനെ കുറിച്ചും ദൈവത്തിന്റെ യഥാർത്ഥ സഭയായ പുതിയ യെരുശലേമിനെ കുറിച്ചും നാം വായിക്കുന്നത്.
This is the conclusion of two religions that started with Cain and Abel in Genesis chapter 4.
വെളിപ്പാട് പുസ്തകം, ഉത്പത്തി പുസ്തകം 4 അധ്യായത്തിൽ നാം കാണുന്ന രണ്ട് ലോകത്തിലെ രണ്ട് വഴികള് തുടങ്ങിയത് കയ്യനിലും ഹാബിലിൽ നിന്നാണ്. അതിന്റെ ഒരു പരിസമാപ്തിയാണ് നാം വെളിപ്പാട് ദിവസത്തിൽ കാണുന്ന ഈ രണ്ട്
കാര്യം.
ബാബിലോണും ജെറുസലേമും കയ്യനും ഹാബിലിലും തുടങ്ങിയ രണ്ട് ധാരകളുടെ സമാപ്തിയാണ്. കയ്യനും ഹാബിലിലുമാണ് ഈ രണ്ട് ഒഴുക്കുകൾ വഴിതിരിഞ്ഞു പോയത്.
What is the difference between these two?
ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
Cain was not an atheist.
കയിൻ ഒരു നിരീശ്വരവാദി ആയിരുന്നില്ല.
He believed in God.
ദൈവത്തിൽ വിശ്വസിച്ച ആളായിരുന്നു കയിൻ.
He came with an offering to God.
ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കുവാൻ വന്നവനാണ് കയിൻ.
And he was not an idol worshipper. He did not offer his offering to Baal or some idol like that.
കയിൻ ഒരു വിഗ്രഹാരാധനയായിരുന്നില്ല, വിഗ്രഹാരാധനക്കാരനായിരുന്നില്ല. അവനൊരു ഏതെങ്കിലും വിഗ്രഹത്തിന് യാഗം അർപ്പിക്കാനല്ല വന്നത്.
He came to Jehovah.
യഹോവയ്ക്ക് തന്നെ ആണ് കയ്യനും.
And Abel also came to Jehovah.
നമുക്കറിയാം ഹാബേലും യഹോവയ്ക്കാണ് യാഗം അർപ്പിച്ചത്.
Both were religious.
രണ്ടുപേരും മതവിശ്വാസമുള്ളവരായിരുന്നു.
One was false, the other was true.
ഒന്ന് യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന ആത്മീയതയായിരുന്നു, മറ്റേത് വ്യാജമായ ഒരു വഴിയായിരുന്നു.
Throughout human history, these two streams have flowed.
മനുഷ്യ ചരിത്രം എടുത്ത് നാം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഉടനീളം ഈ രണ്ട് ധാരകൾ നമുക്ക് ആത്മീയ മണ്ഡലത്തിൽ മതമണ്ഡലത്തിൽ
കാണുവാൻ.
യേശുവിന്റെ കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ ഈ രണ്ട് ഒഴുക്കുകൾ നമുക്ക് കാണുവാൻ
കഴിയും.
കയ്യന്റെ മാർഗമാണ് പരീശന്മാർ തിരഞ്ഞെടുത്തത് എന്നാൽ യേശുവും ശിഷ്യന്മാരും ഹാബേലിന്റെ മാർഗത്തിലൂടെയാണ് പോയത്.
Their doctrines were the same.
അവരുടെ ഉപദേശങ്ങൾ ഒന്ന് തന്നെയായിരുന്നു.
The Pharisees believed in one God, Jesus believed in one God.
പരീശന്മാർ ഏകദൈവ വിശ്വാസികളായിരുന്നു, യേശുവും തന്റെ പിതാവ് ഏകദൈവം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തവരായിരുന്നു.
Everything in the law the Pharisees believed, Jesus believed.
ന്യായപ്രമാണത്തിൽ പരീശന്മാർ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും യേശുവും വിശ്വസിച്ചിരുന്നു.
The difference between these two religions is not in doctrine.
ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം ഉപദേശപരമായിട്ടുള്ളതല്ല.
ഇറ്റ്സ് ഇൻ എ സ്പിരിറ്റ്.
അതെ, ഒരു ആത്മാവിന്റെ വ്യത്യാസമാണ്.
ഫണ്ടമെന്റൽ ഡിഫറൻസ് ഓഫ് സ്പിരിറ്റ് ബിറ്റ്വീൻ ഫാരിസീസ് ആൻഡ് ജീസസ്.
പരീശന്മാരും യേശുവും തമ്മിൽ ഉപദേശങ്ങളുടെ വ്യത്യാസമല്ല, അടിസ്ഥാനപരമായി രണ്ട് ആത്മാക്കളാണ്.
ദേ ബോത്ത് പ്രേഡ് ടു ജെഹോവ.
രണ്ടുപേരും യഹോവയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.
ദേ ബോത്ത് ബിലീവ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആസ് ദ ബൈബിൾ.
അന്ന് ലഭിച്ചിരുന്ന പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ വചനമായിട്ട് രണ്ടു കൂട്ടരും
വിശ്വസിച്ചിരുന്നു.
അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമായിരുന്നു. പരീശന്മാർ വ്യാജമായിരിക്കുന്ന ഒരു മതത്തിന്റെ വക്താക്കളായിരുന്നു, യേശു യഥാർത്ഥമായ ആത്മീയ മാർഗം
ചൂണ്ടിക്കാണിച്ചു.
ഹാബേലിലും ആദിയിൽ തുടങ്ങിയതായിരിക്കുന്ന ഈ രണ്ട് ആത്മീയ മതധാരകൾ ഒഴുകി ഒഴുകി വന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിലും വ്യക്തമായി നമുക്ക് കാണുവാൻ
കഴിയും.
ക്രിസ്തീയതയും ക്രിസ്തീയ മാർഗവും മറ്റു മതങ്ങളും എന്നുള്ള നിലയിലല്ല ഈ രണ്ട് ധാരകളെ നാം കാണേണ്ടത്.
Cain and Abel, it was not true God versus false God.
കയ്യനും ഹാബേലും തമ്മിലുള്ള അന്തരം എന്തായിരുന്നു? സത്യദൈവം ഒരു വിഗ്രഹം, ദൈവമല്ലാത്ത, അങ്ങനെ ആയിരുന്നില്ല.
Even with Jesus and the Pharisees, the God was the same.
യേശുവും പരീശന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന പ്രശ്നം എന്തായിരുന്നു? ഒരേ ദൈവത്തെ വിളിച്ചിരുന്നവരും ഇന്നും.
We're not talking about Christianity and other religions.
ക്രിസ്തീയ മാർഗവും മറ്റ് മതങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസമല്ല ഇന്ന് നാം പറയുന്നത്.
We're not even talking about true doctrine and false doctrine among Christians.
ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളതായിരിക്കുന്ന വ്യാജമായിരിക്കുന്ന ഉപദേശങ്ങളും ശരിയായ ഉപദേശ സത്യങ്ങളും ഇത് തമ്മിലുള്ള വ്യത്യാസവുമല്ല ഇപ്പോൾ നാം ചിന്തിക്കുന്നത്.
Jesus and the Pharisees had the same doctrine.
നാം ഇപ്പോൾ പറഞ്ഞതുപോലെ യേശുവിനും പരീശന്മാർക്കും ഒരേ ഉപദേശമായിരുന്നു ഉണ്ടായിരുന്നത്.
We know that from Matthew 23:3 Jesus said whatever the Pharisees say to you, do, do.
മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ അതിന് തെളിവാണ്. കർത്താവ് പറഞ്ഞു, പരീശന്മാർ നിങ്ങളോട് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ചെയ്തുകൊള്ളുക. അത് ശരിയായിരുന്നു.
We are talking about two types of Christianity where both of them have the right doctrine.
ഒരേ നിലയിലുള്ള ശരിയായ ഉപദേശ സത്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് വ്യത്യസ്ത ആത്മാവ് ഉള്ള വഴികളെ കുറിച്ചാണ് നാം
ചിന്തിക്കുന്നത്.
രണ്ട് വിഭാഗത്തിലുള്ളവരും വീണ്ടും ജനനത്തെ കുറിച്ച്
പറയുന്നവരാണ്.
രണ്ടു കൂട്ടരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനെ കുറിച്ച് പറയുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്.
One is Babylon, the other is Jerusalem.
ഒന്ന് ബാബിലോൺ ആയിരിക്കുമ്പോൾ മറ്റേത് യെരുശലേം ആണ് എന്ന് നാം കാണും.
Babylon is not any particular church.
ബാബിലോൺ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗമല്ല.
If it were a particular church then it's very easy, just get out of that church and you come out of Babylon.
അതെ, ലോകത്തിൽ നിന്ന് കാണുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ക്രിസ്തീയ സഭയായിരുന്നെങ്കിൽ ആ ബാബിലോൺ വിട്ട് വെളിയിൽ വരിക എത്ര എളുപ്പമായിരുന്നു. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
നമുക്ക്
വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഭൗതികമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതിയാണ് അതെങ്കിൽ വേഗത്തിൽ നമുക്ക് വെളിയിൽ വരാം.
The Bible says in Revelation 17:5, Babylon is the mother of harlots. There are multitudes of harlots.
വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നാം കാണുന്നു, മഹതിയായ ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒത്തിരി മക്കളുണ്ട് ഈ മാതാവിന്.
Perhaps 30,000.
ഒരുപക്ഷെങ്കിൽ 30,000 മക്കളെങ്കിലും ഉള്ള ഒരു വലിയ മ്ലേച്ഛതയുടെ വ്യവസ്ഥിതിയാണ് ബാബിലോൺ എന്ന് പറയുന്നത്.
I read the other day there were 30,000 denominations in Christianity, that's why I said that.
ഞാൻ എന്തിനാ 30,000 എന്ന് പറഞ്ഞത്? വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി ഏകദേശം 30,000 ക്രിസ്തീയ വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്.
In India alone there are 2,000.
ഇന്ത്യയിൽ തന്നെ 2,000-ൽ അധികം വിവിധ ക്രിസ്തീയ
സഭാ,
അവരെല്ലാവരും ദൈവവചനം ഉയർത്തിപ്പിടിക്കുന്നവരാണ്.
They all believe that we are the right group.
അവരെല്ലാവരും വിശ്വസിക്കുന്നതും അവകാശപ്പെടുന്നതും ഞങ്ങളാണ് ശരിയായ കൂട്ടമെന്ന്.
So in the midst of all this, which is Babylon and which is Jerusalem?
ഇതിന്റെ എല്ലാം നടുവിൽ ഏതാണ് ബാബിലോൺ, ഏതാണ് യെരുശലേം?
How do I come out of something?
ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വെളിയിലേക്ക് വരുന്നത്?
I want to try and help you practically today.
ഈ വിഷയത്തിൽ പ്രായോഗികമായി നിങ്ങളെ സഹായിക്കുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടാം.
I want to tell you 7 things and I want you to think about them.
നിങ്ങൾ മനസ്സിരുത്തി ആലോചിക്കുവാനായിട്ട് 7 പ്രത്യേക കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കും.
Distinctives between Babylon and Jerusalem.
ബാബിലോണും യെരുശലേമും തമ്മിലുള്ളതായിരിക്കുന്ന 7 വ്യത്യസ്തതകളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി വേഗത്തിൽ ചിന്തിക്കാം.
And then you can decide where Jerusalem is and where Babylon is.
ഞാന് ഒരു തീർപ്പ് കൽപ്പിക്കാതെ ഞാൻ പേരെടുത്ത് പറയാം, നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ബാബിലോൺ, ഏതാണ് യെരുശലേം.
I'll show it to you from scripture.
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ
ആഗ്രഹിക്കുന്നത്.
വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചാൽ,
ബാബിലോൺ ഈസ് കോൾഡ് ദ ഗ്രേറ്റ് സിറ്റി 11 ടൈംസ് ഇൻ റെവലേഷൻ.
വെളിപ്പാട് പുസ്തകം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്കറിയാം ബാബിലോണെ കുറിച്ച് വിവരിക്കുന്നിടത്ത് 11 പ്രാവശ്യം മഹത്തായ, മഹതിയായ എന്നുള്ള ആ വിശേഷണം ഉപയോഗിച്ചിട്ടുണ്ട്.
എംഫസിസ് ഇൻ ബാബിലോൺ ഈസ് ഗ്രേറ്റ്നെസ്.
ബാബിലോണിനെ ആ പേരുകൊണ്ട് കൂടെ കൂടെ വിളിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ബാബിലോൺ എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയിലെ ഊന്നൽ, പ്രാധാന്യം, മഹത്വത്തിനാണ്.
ഇറ്റ്സ് എ ക്രിസ്ത്യാനിറ്റി ദാറ്റ് എംഫസൈസസ് ഗ്രേറ്റ്നെസ് ഇൻ ദ വേൾഡ്.
ലോകത്തിന്റെ മഹത്വം, ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ കാര്യങ്ങൾ, അതിനെ ഉയർത്തിപ്പിടിക്കുന്ന ക്രിസ്തീയതയാണ് ബാബിലോൺ.
ജീസസ് സെഡ് ഇൻ ലൂക്ക് 16:15,
ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ യേശു പറഞ്ഞു,
ദാറ്റ് വിച്ച് മെൻ കൺസിഡർ ഗ്രേറ്റ് ഈസ് എൻ അബോമിനേഷൻ ബിഫോർ ഗോഡ്.
മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉന്നതമായത്, മഹത്തായത് ദൈവത്തിന്റെ ദൃഷ്ടിക്ക് അറപ്പാണ്, നിന്ദ്യമാണ് എന്ന്.
മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് വേൾഡ്ലി പീപ്പിൾ കൺസിഡർ ഗ്രേറ്റ്. Jesus said it's an abomination before God.
ലോകത്തിലുള്ള സാധാരണ മനുഷ്യൻ മഹത്വമേറിയത്, വിലയേറിയതെന്ന് എണ്ണുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന്റെ അടിയിൽ എഴുതണം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം അറപ്പുളവാക്കുന്ന
കാര്യമാണ്.
വളരെ എളുപ്പമാണ്.
ഒരു
5 മിനിറ്റിലധികം നിങ്ങൾക്ക് സമയം ആവശ്യമില്ലാത്ത ഒരു ഒരു ഹോംവർക്ക് ആണ്.
What are the things which utterly worldly people, not Christians, nothing, utterly worldly people consider as great?
ക്രിസ്ത്യാനികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ലോകത്തിൽ ക്രിസ്ത്യതയുമായി പുലബന്ധമില്ലാത്ത ആളുകളുടെ ദൃഷ്ടിയിൽ വലിയത്, അവര് മൂല്യമുള്ളതെന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
God has no value for them.
അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര വേണമെങ്കിലും ചിന്തിച്ചു കൊള്ളുക, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു
മൂല്യവും.
അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ പ്രയോജനരഹിതമാണെന്നല്ല ഞാൻ പറയുന്നത്.
God has got no value for them.
ഞാൻ പറയുന്നത്, ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവയ്ക്ക് പൂജ്യം വിലയുള്ളെന്നാണ്.
For example,
ഉദാഹരണം,
one of the great things in the world is money.
ലോകത്തിലെ എല്ലാ മനുഷ്യരും സംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, വലിയ മഹത്തായ കാര്യം ധനമാണ്, പണമാണ്.
Can we ever say that we can live without money? Even Jesus needed money to live.
പണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവിടത്തേക്ക് പണം ആവശ്യമായിരുന്നു.
He needed money and that's why he worked as a carpenter first.
തനിക്ക് പണം ആവശ്യമുള്ളതുകൊണ്ടാണ് ആദ്യത്തെ കുറെ വർഷങ്ങൾ താൻ ഒരു മരപ്പണിക്കാരനായി തച്ചനായി ജോലി ചെയ്തു.
And then for 3 years he received gifts that people gave him. That's what Judas Iscariot kept in the bank.
30 വയസ്സിന് ശേഷമുള്ള 3 വർഷക്കാലം മറ്റുള്ളവരിൽ നിന്നും ഔദാര്യമായി ദാനങ്ങൾ യേശു സ്വീകരിച്ചിരുന്നു. അതിന്റെ അതാണ് യൂദാ ഇസ്കരിയോത്താവ് സഞ്ചിയിൽ സൂക്ഷിച്ചത്.
He never asked anybody for money. That is the big difference between Jesus and today's preachers.
ഇന്നത്തെ പ്രസംഗരും യേശുവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇതാണ്. യേശു ആരോടും പണം ചോദിച്ചില്ല.
Money is needed.
പണം ആവശ്യമുള്ള കാര്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു.
But it has no value before God.
എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പണത്തിന് യാതൊരു വിലയുമില്ല എന്ന് നാം മനസ്സിലാക്കണം.
And when we become more and more like God,
നാം കൂടുതൽ ദൈവത്തിന്റെ സ്വഭാവത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ,
ലൈക്ക് ജീസസ് വി വിൽ യൂസ് മണി ബട്ട് വി വോണ്ട് പ്ലേസ് എനി വാല്യൂ ഓൺ ഇറ്റ്.
യേശുവിനെ പോലെ തന്നെ നാമും പണം കൈകാര്യം ചെയ്യും, ഉപയോഗിക്കും, പക്ഷെ പണത്തിന് നാം ഒരു മൂല്യവും കൽപ്പിക്കുകയില്ല.
Our life won't depend on that.
നമ്മുടെ ജീവിതം പണത്തെ ആശ്രയിച്ച് ഉള്ള ഒരു കാര്യമായിരിക്കും.
There are many other things like that which are great in the world.
പണം പോലെ തന്നെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഉന്നതമായ മഹത്വകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്.
Sexual pleasure.
ലൈംഗികമായിരിക്കുന്ന ആനന്ദം.
Every cinema in the world tells you that's a great thing.
ലോകത്തിലെ ഒട്ടുമിക്ക സിനിമകളും ആ കാര്യത്തെ മഹത്വീകരിച്ച് കാണിക്കുന്ന
every language.
ഏത് ഭാഷയിലുമുള്ള ചലച്ചിത്രങ്ങൾ എടുത്തുകൊള്ളുക.
Yes, God created it. It's a good thing in marriage.
ലൈംഗികമായ താല്പര്യം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്.
But it has no value before God.
എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതിന് പ്രത്യേകമായ ഒരു മൂല്യവുമില്ല.
It has a function in marriage. But it has no value before God.
വിവാഹ ജീവിതത്തിലെ ലൈംഗിക ആസക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ദൈവം അതിന് കൊടുക്കുന്ന മൂല്യം എന്താണ് എന്ന്
എന്നാൽ
ലോകത്തിന്റെ ദൃഷ്ടിയിൽ അതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട. ബാബിലോൺ ദ ഗ്രേറ്റ്.
മഹതിയായ ബാബിലോൺ എന്ന് പറയുമ്പോൾ മഹത്വകരമായ വലിയ കാര്യങ്ങൾ കാണുന്നില്ല.
ജെറൂസലം in the book of Revelation is called the holy city.
എന്നാൽ ഇതേ പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ യെരുശലേമിനെ കുറിച്ച് എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെ മഹതി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് വിശുദ്ധിയുള്ള നഗരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Is between greatness and holiness.
അതുകൊണ്ട് ദൈവത്തിന്റെ വചനം താരതമ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എതിർദിശയിൽ നിർത്തുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ്. മഹത്വകരമായ
ഒരുവശത്ത്,
മറുവശത്ത് വിശുദ്ധമായ.
Two streams of Christianity flowing in the world today.
ഇന്ന് ലോകത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് ക്രിസ്തീയ ധാരകൾ.
One which emphasizes greatness and the other which emphasizes holiness.
ഒന്ന് ഉന്നതമായ മഹത്വകരമായ കാര്യങ്ങൾ കൂന്നൽ കൊടുക്കുമ്പോൾ മറ്റേ ക്രിസ്തീയ ധാര ഒരു വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം.
One which emphasizes quantity, how many people in your church, and the other which emphasizes holiness, are they pure people in your church?
ഒരു ക്രിസ്തീയ ധാര ആളുകളുടെ വലിപ്പം എണ്ണത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂന്നൽ കൊടുക്കുമ്പോൾ മറ്റേത് ദൈവവുമായിട്ടുള്ള ബന്ധം, വിശുദ്ധമായ ഒരു ജീവിതം, ഈ കാര്യങ്ങൾ കൂന്നൽ കൊടുക്കുന്നു.
It's always greatness versus holiness.
എപ്പോഴും അത് ഉന്നതമായത്, മഹത്വകരമായത്, വിശുദ്ധമായത്, ഈ രണ്ട് കാര്യങ്ങളാണ്.
A Christianity that majors on wealth.
ധനത്തിന്റെ കാര്യത്തിൽ വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു ക്രിസ്തീയത.
Wealth is great in the world.
ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിലപ്പെട്ട കാര്യമാണ്.
God has no value for it.
എന്നാൽ ദൈവത്തിന് ധനികനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ധനത്തിന് യാതൊരു മൂല്യവുമില്ല.
He has much more value for purity, holiness.
ഹൃദയശുദ്ധിക്ക്, വിശുദ്ധിക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നവനാണ് ദൈവം.
The world places great emphasis on big buildings, number of people.
വലിയ കെട്ടിടങ്ങൾ, അവിടെ കൂടി വരുന്ന ആളുകളുടെ എണ്ണം, അവരുടെ സാമൂഹ്യ നിലവാരം, ഇതിനൊക്കെ ലോകം വലിയ ഊന്നൽ കൊടുക്കുന്നു.
You see how the political parties
രാഷ്ട്രീയ പാർട്ടികളെ ശ്രദ്ധിക്കുക.
ട്രക്ക് ലോഡ്സ് ഓഫ് ബസ്സസ് ആൻഡ് ഓൾ ടു ഗെറ്റ് പീപ്പിൾ ടു ദെയർ ഫങ്ഷൻസ് ടു ഷോ ദാറ്റ് സോ മെനി പീപ്പിൾ കെയിം ഫോർ അവർ ഫങ്ഷൻ.
അനേക ബസ്സുകളിലും ലോറികളിലും ആളുകളെ കുത്തി നിറച്ച് അവരുടെ സമ്മേളനങ്ങൾക്ക് റാലികൾക്ക് ആളുകളെ അണിനിരത്തുന്ന ലോകത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അതേ മനോഭാവം.
A Christianity that glories in numbers in our meetings is Babylon.
നമ്മുടെ മീറ്റിംഗുകളിലും സമ്മേളനങ്ങളിലും ആളുകളുടെ എണ്ണത്തില് ഊറ്റം കൊള്ളുന്ന ഒരു ക്രിസ്തീയത എന്ന് പറയുന്നത് അത് ബാബിലോണിന്റെ ആത്മാവാണ്.
But Jerusalem majors on holiness. How many people sitting here have got victory over sin?
എന്നാൽ യെരുശലേം എന്ന് പറയുന്നത് അവിടുത്തെ ഊന്നല് വിശുദ്ധിയിലാണ്. അവിടെ കൂടി വരുന്ന ആളുകളുടെ എണ്ണം എത്രയുമാകട്ടെ, അതിൽ എത്ര പേർക്ക് ഒരു വിശുദ്ധ ജീവിതത്തിൽ താല്പര്യമുണ്ട്, പാപത്തിന്റെ മേൽ ജയം
ആവശ്യമുണ്ട്.
ഒരു മീറ്റിംഗിൽ 20,000 പേര് വന്നു എന്ന് ആളുകൾ കണക്കെടുത്തേക്കാം.
The Holy Spirit may count 10 people here who got victory over sin.
എന്നാൽ പരിശുദ്ധാത്മാവ് എണ്ണം എടുക്കുമ്പോൾ കേവലം 10 പേരെ ആ മഹായോഗത്തിൽ ഉണ്ടായിരിക്കുള്ളൂ, പാപത്തിന്റെ മേൽ ജയമുള്ള 10 പേര്.
If you ask the newspapers, they'll say 20,000 people were in the meeting.
നിങ്ങൾ പത്രമാധ്യമങ്ങളോട് ചോദിച്ചാൽ പറയും ആ പ്രത്യേക സമ്മേളനത്തിൽ 20,000 പേര് പങ്കെടുത്തു.
You ask the Lord, how many people were there, Lord?
എന്ന കർത്താവിനോട് ചോദിക്കുകയാണ്, ആ സമ്മേളനത്തിൽ എത്ര പേരുണ്ടായിരുന്നു?
10 of my disciples.
എന്റെ ശിഷ്യന്മാരിൽ 10 പേരെ അതിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യേശു പറയും.
What a different perspective when you see things from God's point of view and from the newspaper's point of view.
പത്രമാധ്യമങ്ങളുടെ വീക്ഷണകോണിലൂടെ ഒരു കാര്യത്തെ കാണുന്നതും ദൈവികമായിരിക്കുന്ന കാഴ്ചപ്പാടിലൂടെ കാണുന്നതും തമ്മിൽ എന്തോ ഒരു അന്തരമാണ്.
If you want discernment, ask God to show you his perspective on everything on this earth.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിവേചനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, അവിടുത്തെ വീക്ഷണകോണിലൂടെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണുവാൻ നിങ്ങളെ സഹായിക്കുവാൻ.
In Revelation chapter 17 you see Babylon as a political system linked up with the political kingdoms of earth.
വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ബാബിലോണിനെ കുറിച്ച് നാം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബാബിലോൺ ലോകത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതികളുമായി കെട്ടിത്തുണഞ്ഞു കിടക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്.
The beast is human governments and the woman sitting on that is Babylon.
ആ അധ്യായത്തിൽ നാം കാണുന്ന മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് മാനുഷിക ഭരണകൂടങ്ങളാണ്. ആ മൃഗത്തിന്റെ മേലിരിക്കുന്ന സ്ത്രീ, ആ സ്ത്രീയെ ബാബിലോണാണ്.
Religion and politics mixed together.
മതവും രാഷ്ട്രീയവും രാഷ്ട്രവും കൂടെ ഇടകലർന്ന് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു പോകുന്ന വ്യവസ്ഥിതി.
One using the other.
ഒന്ന് മറ്റൊന്നിനെ ഉപയോഗിക്കുന്നു, മറ്റൊന്നിനെ ആശ്രയിച്ചു കഴിയും.
The religious people using the political people to protect their own interests.
മതത്തിന്റെ ആൾക്കാരെ രാഷ്ട്രീയ സ്വാധീനങ്ങളെയും രാഷ്ട്രീയക്കാരെയും അവരുടെ സൗകര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു.
And the political people using the religious system to get their votes.
രാഷ്ട്രീയക്കാരെ മതത്തിന്റെ സ്വാധീനവും ശക്തിയും വോട്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി.
And so if we arrange a big meeting of 100,000 people,
അതുകൊണ്ട് 100,000 പേരുടെ ഒരു മഹാസമ്മേളനം നിങ്ങൾ ക്രമീകരിച്ചാൽ,
we will have unconverted political leaders sitting on the platform who know nothing about Jesus Christ.
യേശുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത, മാനസാന്തരപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കും.
It's like Jesus having a meeting and having Herod and Pilate sitting at the back to endorse his meeting.
നിങ്ങൾക്ക് ഭാവനയിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ, യേശു ഒരു വലിയ സമ്മേളനം നടത്തുന്നു, വേദിയിലെ ഹെരോദാവും കയ്യഫാവും ഒക്കെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു.
Because he wants their political protection for his ministry.
തന്റെ ശുശ്രൂഷയ്ക്ക്, തന്റെ ജീവിതത്തിന് അവരുടെ ഈ രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ സംരക്ഷണം ആവശ്യമുള്ള ഒരുവനെ പോലെ യേശു അവരെ ആദരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്?
Because such a Jesus does not have any protection from Almighty God.
കാരണം അത്തരം ഒരു യേശുവിന് സർവശക്തനായ ദൈവത്തിന്റെ സംരക്ഷണം ഇല്ല.
Therefore, they must get full protection from the political people in the world.
അതുകൊണ്ട് ലോകത്തിലെ രാഷ്ട്രീയക്കാരുടെ സംരക്ഷണം കൂടാതെ അങ്ങനെയുള്ള യേശുവിനെ നിലനിൽപ്പില്ല.
Can you imagine the real Jesus of scripture ever doing such a thing?
എന്നാൽ തിരുവെഴുത്തുകളിൽ നാം കാണുന്ന യഥാർത്ഥ യേശു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ?
Two streams in Christianity.
ക്രിസ്തീയതയിലെ ഉള്ള രണ്ട് ധാരകൾ നാം വ്യക്തമായി തിരിച്ചറിയണം.
And many Christians are being deceived.
അനേക ക്രിസ്ത്യാനികൾ ദൈവമക്കൾ വഞ്ചിക്കപ്പെടുകയാണ്.
They are in the wrong stream.
അവർ തെറ്റായിരിക്കുന്ന ഒരു മതധാരയിലായിരിക്കുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം.
Whenever you read Revelation 17, the woman sitting on the beast, think of religion plus politics.
വെളിപാട് പുസ്തകം 17 അധ്യായത്തിൽ മൃഗത്തിന്റെ മേലിരിക്കുന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾ വായിക്കുമ്പോഴൊക്കെയും ഓർക്കുക, ലോകത്തിന്റെ മാനുഷിക ഭരണത്തിന്റെ സ്വാധീനത്തിലിരിക്കുന്ന മതത്തിന്റെ വ്യവസ്ഥിതിയെ കുറിച്ച്.
Christianity which is mingled with political systems.
രാഷ്ട്രീയ വ്യവസ്ഥിതിയുമായിട്ട് ഇടകലർന്ന് ഇഴുകി ചേർന്നിരിക്കുന്ന ക്രിസ്തീയ.
In Revelation 18,
വെളിപാട് പുസ്തകം 18 അധ്യായത്തിൽ
Babylon is a financial system.
അവിടെ നാം കാണുന്ന ഒരു കാര്യം ബാബിലോൺ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ്.
Where Christianity is mingled with money making.
ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ധനസമ്പാദനവുമായിട്ട് കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു
അവസ്ഥ.
ക്രിസ്തീയ മാർഗത്തിലേക്ക് ആളുകളെ വിളിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് കൂടുതൽ ധനികരാകുവാനാണ്.
And where people are asked to give their tithes and give their money so that the pastors can become wealthy.
പാസ്റ്റർമാർക്ക് ധനികരായി തീരുവാനായിട്ട് അവരുടെ ദശാംശവും അവരുടെ ദാനങ്ങളും കൊടുക്കുവാനായിട്ട് ആളുകളെ ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യവസ്ഥ.
ക്രിസ്ത്യാനിറ്റി വിത്ത് മണി മേക്കിംഗ് റാക്കറ്റ്.
പണ സമ്പാദനത്തിന്റെ ഒരു 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 പദ്ധതി എന്നുള്ള നിലയിൽ ക്രിസ്തീയത തരം താണു പോയിരിക്കുന്ന അവസ്ഥ.
ദിസ് ഈസ് നോട്ട് ന്യൂ.
ഇതൊരു പുതിയ കാര്യമല്ല.
ഇൻ ജീസസ് ടൈം ഓൾസോ ദേർ വർ പീപ്പിൾ സെല്ലിംഗ് ഡവ്സ് ആൻഡ് ഷീപ്പ് ആൻഡ് ഓൾ ഇൻ ദ ടെമ്പിൾ മേക്കിംഗ് മണി ഇൻ ദ നെയിം ഓഫ് റിലിജിയൻ.
യേശുവിന്റെ നാളുകളിലും ഇത് സത്യമായിരുന്നു. മതത്തിന്റെ പേരില് ആടുകളെയും മറ്റു മൃഗങ്ങളെയും കച്ചവടം ചെയ്ത് പണമുണ്ടാക്കുന്ന ആൾക്കാർ യെരുശലേം ദേവാലയത്തിലുണ്ട്.
They also there are people doing all types of things, selling cassettes and CDs and all in order to make money in the name of religion.
ഇന്നും മതത്തിന്റെ പേരില് വിൽപ്പന ചരക്കുകളുമായിട്ട്, അത് കാസറ്റുകളും സീഡികളും ഒക്കെ ആയിരിക്കുമെന്നേ ഉള്ളൂ, പണ സമ്പാദനത്തിനുള്ള മാർഗവുമായി അനേകർ ഇന്നുമുണ്ട്.
Do you know the amount of royalties that Christian musicians, Christian authors are making today in the name of Jesus Christ?
കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേര് എടുത്തുകൊണ്ട് ഇന്ന് ക്രിസ്തീയ എഴുത്തുകാര്, ക്രിസ്തീയ സംഗീതജ്ഞര് എന്തുമാത്രം റോയൽറ്റി ആണ് വാങ്ങുന്നതെന്നുള്ളത് നിങ്ങൾ പലർക്കും അറിയാമോ?
I don't get any royalty for my books and CDs and all sold here because I don't believe that is right when for a Christian to do that.
ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്ന സിഡികളോ പുസ്തകങ്ങളോ, ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഒന്നിനും തന്നെ ഒരു രൂപ പോലും റോയൽറ്റി ആയി ഞാൻ കൈപ്പറ്റിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല.
The lowest possible so that people can get it.
സാധ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ വില, അതിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ ചിലവ് മാത്രം വാങ്ങിക്കൊണ്ട് അത് വിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
Many cases where people can't afford it, we just give it to them free.
ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലർക്ക് ആ ചെറിയ നാമമാത്രമായ തുക പോലും മുടക്കുവാൻ അവർക്ക് കഴിവില്ലെന്ന് വരികൾ സൗജന്യമായി കൊടുക്കുവാനും ഞങ്ങൾക്ക് സന്തോഷമാണ്.
Business and religion was there in Jesus time.
യേശുവിന്റെ കാലത്തും ബിസിനസ്സും മതവും ഒരുമിച്ച് ചേർന്ന് കുഴഞ്ഞ പോവുകയാണ്.
That which is great in the eyes of men is an abomination to God.
മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഉന്നതമായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാണ് എന്ന് യേശു തന്നെയാണ് പറഞ്ഞത്.
Number one.
ഒന്നാമത്തെ വ്യത്യാസം.
Beware of a Christianity that emphasizes greatness and choose a Christianity that emphasizes holiness.
ലോകത്തിൽ ഉന്നതമായിരിക്കുന്ന മഹത്തരമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ക്രിസ്തീയതയെക്കുറിച്ച് നിങ്ങൾ വളരെ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. വിശുദ്ധിക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ധാരയാണ് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളത്.
That is Babylon and this is Jerusalem.
ആദ്യത്തേത് ബാബിലോൺ ആണെങ്കിൽ രണ്ടാമത്തേത് യെരുശലേമാണ്.
Secondly,
രണ്ടാമത്തെ വ്യത്യാസം.
Babylon emphasizes the external life. Jerusalem emphasizes the inner life.
Babylon nu parna vyavasthiti bahyamayirikkuna oru jeevithathinu unnal kodukkumbol Jerusalem aantharikamayirikkuna jeevanaanu pradhanyam nalgunnu.
Matthew 23 verse 25.
Mattayude suvishesham 22nd adhyayam 25th vakyam.
23 verse 25.
23rd adhyayathinte 25th vakyam.
You Pharisees, you have cleaned outside of the cup. But you blind Pharisee, you need to clean first the inside of the cup. Verse 26.
25-26 vakyangal vaikkumbol Yesu Karthavu thanne parayukayanu, kavada bhaktikaraya andharaya parishare shastrimare, ningal kindikinnangalude puramaanu vedippaakkunnathu, ningal vaastavathil avayude agamaanu aadyam vedippaakkunnathu.
If you got a plate,
ningalkkoru ningalude
eating your food,
ningal bhashanam kazhikkunna oru plate inde karyam orkkuka.
you don't worry about whether the bottom is clean or not. It's the top that needs to be clean, the inside of the dish.
പാത്രത്തിന്റെ താഴെ വെക്കുന്ന ആ അടിഭാഗം എത്രത്തോളം വൃത്തിയുള്ളതാണെന്നല്ലോ നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഭക്ഷണം വിളമ്പുന്ന അതിന്റെ അകം അത് വൃത്തിയുള്ളതാണോ എന്നല്ലേ നാം ശ്രദ്ധിക്കുന്നത്.
A car, the inside, the engine is more important than the appearance.
നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒരു കാറിന്റെ കാര്യം തന്നെ ഓർക്കുക, അതിന്റെ പുറമേ കാണുന്ന പുറമോടിയല്ല, മറിച്ച് മനുഷ്യരെ കാണാത്ത അകത്തുള്ള എഞ്ചിനാണ് പ്രാധാന്യം.
Christianity also, it's the inside life which is a million times more important than what you do on the outside.
ക്രിസ്തീയരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പുറമേ മനുഷ്യർ കാണുന്ന ഭാഗമല്ല, മറിച്ച് അകത്തുള്ളതായിരിക്കുന്ന ജീവൻ, ആന്തരിക വിശുദ്ധി, അതാണ് ഒരു കാര്യത്തെ യഥാർത്ഥ
ക്രിസ്ത്യാനി.
പുറമെ നോക്കുമ്പോൾ ഒരുപോലെ തോന്നാം. ഈ രണ്ട് ധാരകളും ബാഹ്യമായ നേത്രങ്ങളിലൂടെ നോക്കിയാൽ ഒരുപോലെ തോന്നാം.
Both have got praise and worship Sunday morning.
രണ്ട് കൂട്ടർക്കും രാവിലെ ഞായറാഴ്ച രാവിലെ സ്തുതിയും ആരാധനയും ഒക്കെ ഉണ്ട്.
Perhaps the Babylonian music is even better than Jerusalem's music.
ബാബിലോണിയ വ്യവസ്ഥിതിയിലെ സംഗീതം ഒരുപക്ഷെങ്കിൽ യെരുശലേമിനേക്കാളും വളരെ സ്തുതി മധുരമായിരിക്കാം.
More emotional perhaps.
ഒരുപക്ഷെങ്കിൽ കുറച്ചുകൂടെ വൈകാരികമായി ആളുകളെ ഇളക്കുന്നതായിരിക്കാം.
But it does not emphasize the inner life.
എന്നാൽ ആന്തരികമായ ജീവൻ ഊന്നൽ കൊടുക്കാത്ത ഒരിടമാണത്.
Jesus said, it's your thoughts that matter, not external adultery.
യേശു പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബാഹ്യമായ വ്യഭിചാരത്തെക്കാൾ വ്യഭിചാര ചിന്തകളുമായി നിങ്ങൾ അകത്ത് നടക്കുന്നതാണ് അപകടകരം.
When you pray, it's not the external prayer. Why are you praying? Is it to impress people? It's the inside that matters.
പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ എടുക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനായി പുറമേയുള്ള പ്രാർത്ഥനയുടെ വാചകങ്ങളല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അകത്തുള്ളതായിരിക്കുന്ന ലക്ഷ്യമാണ് പ്രധാനം.
You know, when you stand before the Lord in the final day, the important question will be not what did you do, but why did you do it?
അവസാന നാളിൽ ദൈവം മുൻപാകെ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ പ്രസക്തമായിരിക്കുന്ന ചോദ്യം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതായിരിക്കും.
See, for example, preaching like I'm doing now is a very good thing.
ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പ്രസംഗിക്കുന്ന കാര്യം അത് വളരെ നല്ല കാര്യമാണ്.
The outside of this cup is very clean.
ഈ കാര്യത്തിന്റെ ഒരു കപ്പിനോട് ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ ഇതിന്റെ പുറം വളരെ വൃത്തിയുള്ളതാണ്.
If you look inside,
എന്നാൽ അകത്തേക്ക് നോക്കിയാൽ,
why am I preaching?
എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്?
Is it to get honor?
മറ്റുള്ളവരുടെ മാനം തേടിയാണോ?
Then the inside is dirty.
അങ്ങനെയാണെങ്കിൽ ഈ കപ്പിന്റെ അകം വൃത്തിഹീനമാണ്.
Is it to make money?
പണമുണ്ടാക്കാൻ വേണ്ടിയാണോ?
Then the inside is dirty.
അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിന്റെ അകം വൃത്തികെട്ടതാണ്.
Is it to get followers for myself?
എനിക്ക് കുറെ അനുയായികളെ ഉണ്ടാക്കുവാനാണോ?
Then the inside is dirty.
അങ്ങനെയാണെങ്കിൽ പാത്രത്തിന്റെ അകം ശുദ്ധമല്ല.
So we see in such a good thing like preaching the pure word of God, the inside can be thoroughly dirty.
ദൈവത്തിന്റെ നിർമ്മലമായ വചനം പ്രഘോഷിക്കുക എന്ന് പറയുന്ന അത്ര നല്ല ഒരു കാര്യം പോലും, പ്രസംഗിക്കുന്ന കാര്യം പോലും അകത്തെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ചാണ് അത് ദൈവത്തിന് സ്വീകാര്യമാകുന്നത്.
And so we see Babylon emphasizes externals.
ഞാൻ പറഞ്ഞു വരുന്നത്, ബാബിലോൺ വ്യവസ്ഥിതിയിലെ ബാഹ്യമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ.
I want to be in a church that emphasizes the inner life every day.
എല്ലാ സമയത്തും ആന്തരികമായിരിക്കുന്ന ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു സഭയിലായിരിക്കാനാണ് എന്റെ താല്പര്യം.
You read the teaching of Jesus.
യേശുവിന്റെ ഉപദേശങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക.
Where did he speak about removing ornaments?
ആഭരണങ്ങൾ നീക്കുന്നതിനെ കുറിച്ച് യേശു എപ്പോഴെങ്കിലും
പറഞ്ഞു? Where did he speak about sisters covering their heads?
സഹോദരിമാരുടെ തല മൂടിയിരിക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞു?
Externals.
ഇതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്.
A lot of denominations emphasize these things as the mark of a holy person.
പലക്രിസ്തീയ വിഭാഗങ്ങളും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ബാഹ്യമായ ഇത്തരം കാര്യങ്ങൾക്കല്ല.
Like the Pharisees, do you wash your hands?
പരീശന്മാരുടെ ആ കാലത്തെ സമ്പ്രദായങ്ങൾ അനുസരിച്ച് ഈ കൈ കഴുകുന്ന അനുഷ്ഠാനങ്ങൾ.
Now I'm not against if you want to remove your ornaments, that's fine.
ഞാൻ അതിനെതിരാണ് നിങ്ങൾ വിചാരിക്കില്ല. നിങ്ങൾക്ക് ആഭരണം മാറ്റിക്കളയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, അങ്ങനെ ചെയ്താട്ടെ.
My wife and I don't even have a wedding ring. We have no ornaments at all.
എന്നെയും എന്റെ ഭാര്യയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങൾക്കൊരു വിവാഹ മോതിരം പോലും ഇല്ല. ആഭരണം ഉപയോഗിക്കുന്ന ആളല്ല എന്റെ ഭാര്യ.
We don't even have any gold even in our cupboard at home.
ഞങ്ങളുടെ വീട്ടിലെ അലമാരയിൽ ഒരു തരി സ്വർണം പോലും ഇല്ല.
So I'm not saying that, but I'm saying that's only the outside.
അതുകൊണ്ട് ഞാൻ ആഭരണം എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ച് എന്തിനാണെന്നറിയാമോ? ഇത് ബാഹ്യമായ
തലത്തിലുള്ള
യഥാർത്ഥ ക്രിസ്ത്യാനി തിരിച്ചറിയുന്നത് ആഭരണം
ഇടുന്നു.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിശേഷാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യഥാർത്ഥ ക്രിസ്തീയത ആത്മീയത എന്ന് പറയുന്നത് സൗമ്യതയും സാവധാനതയുമുള്ള അകത്തെ ഒരു
ആത്മാവാണ്.
അത് ബാഹ്യമായിരിക്കുന്ന ആളുകൾ കാണുന്ന
തലത്തിലാണ്.
യേശു എപ്പോഴും ഊന്നൽ കൊടുത്തതും സംസാരിച്ചതും അകത്തെ
കാര്യമാണ്.
കർത്താവ് പറഞ്ഞു, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ദുശ്ചിന്തകൾ, വ്യഭിചാരം, തിന്മകളൊക്കെ അകത്തുനിന്നാണ് വരുന്നത്. കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മെ
അശുദ്ധരാക്കുന്നത്.
നാലാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ, സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ അകത്തുള്ള കാര്യത്തെ സൂക്ഷിച്ചുകൊള്ളുക, അതിൽ നിന്നല്ലോ ജീവന്റെ ഉറവുകൾ. മൂന്നാമത്തെ വ്യത്യാസം,
the difference between Jerusalem and Babylon.
Babylon and Jerusalem thammilulla prakadamaya moonamathe vyathyasam namukku srathikkam.
And I think I can illustrate this best from the example of Mary and Martha in Luke chapter 10 verse 38 to 42.
Lukeosinte suvishesham 10th adhyayam 38 mudhal 42 vareulla vakyangalil Marthayudeyum Mariyudeyum വീട്ടിലെ ആ രംഗത്തിൽ ഇത്രയും വ്യക്തമായി മൂന്നാമത്തെ വ്യത്യാസം നിങ്ങളെ ഞാൻ
മനസ്സിലാക്കി. ബാബിലോണിയൻ ക്രിസ്ത്യാനിറ്റി, ദി എംഫസിസ് ഈസ് ഓൺ എ ലോട്ട് ഓഫ് ആക്ടിവിറ്റി.
ബാബിലോണിയൻ ക്രിസ്ത്യാനിത്വത്തില് ഊന്നൽ മുഴുവൻ ബാഹ്യമായിരിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ.
ഇൻ ജെറുസലേം ദി എംഫസിസ് ഈസ് ഓൺ ഒബീഡിയൻസ് ടു വാട്ട് ഗോഡ് ഹാസ് സെഡ്.
യെരുശലേമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുവാനും അത് അനുസരിക്കുവാനുമുള്ള
മനോഭാവമാണ്.
മാർത്തയെ മറിയയും കുറിച്ച് ചിന്തിക്കുക.
മാർത്ത വാസ് വർക്കിംഗ് ഇൻ ദ കിച്ചൺ.
മാർത്ത വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്.
മേക്കിംഗ് ഫുഡ് ഫോർ 13 പീപ്പിൾ.
കുറഞ്ഞപക്ഷം 13 പേർക്കെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്.
വാട്ട് എ ലോട്ട് ഓഫ് റൈസ് ഓർ ചപ്പാത്തീസ് ഹി ഹാസ് ടു മേക്ക്.
ചോറോ ചപ്പാത്തിയോ അവരെന്താ കഴിച്ചതെന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല. എന്താണെങ്കിലും അതിനുവേണ്ടി ബുദ്ധിമുട്ട്
കാണിക്കുന്നു.
എത്ര മണിക്കൂർ നേരത്തെ അധ്വാനമാണ് അത്? അത് വളരെ വളരെ പ്രകടമാണ്. എന്നാൽ അവളുടെ സഹോദരി മറിയെ ശ്രദ്ധിക്കുക, യേശുവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന്
ശ്രദ്ധിക്കുന്നു.
മേരി മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവെ എന്നെ കുറിച്ച് അവിടുന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്?
One thing about these Christians who are full of activity, they're all angry with these people who just sit quietly without being active.
എപ്പോഴും ഇങ്ങനെ പ്രവർത്തനത്തില് വ്യാപൃതരായിരിക്കുന്ന ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ചാൽ അറിയാം, സ്വസ്ഥമായി കർത്താവിനെ ശ്രദ്ധിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുന്നവരോട് എപ്പോഴും ഇവർക്ക്
കോപം. ഈ
ബാബിലോണിയൻ ക്രിസ്ത്യാനിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അവര് സദാസമയം പ്രവർത്തനത്തിലാണ്, അത് ചെയ്യാത്തവരെ കുറിച്ച് വളരെ അസ്വസ്ഥരാണ്.
Mary is not criticizing Martha, but Martha is full of complaints against Mary.
ഇവിടെ ശ്രദ്ധിക്കണം, മറിയ മാർത്തയെ കുറിച്ച് ഒരു പരാതിയും പറയുന്നില്ല, പക്ഷേ അവളുടെ സഹോദരി മാർത്തയ്ക്ക് ഉള്ളിൽ നിറച്ച് പരാതിയാണ്.
Mary's attitude is, if you want to go and work in the kitchen, go and do it. I'm not here to criticize you.
മറിയയ്ക്ക് പറയാനുള്ളത്, സഹോദരി നിനക്ക് അടുക്കളയിൽ പോയി ജോലി ചെയ്യാനാണ് ഇപ്പൊ തോന്നുന്നത്, നീ അത് ചെയ്യുക, നിന്നെ വിമർശിക്കുവാൻ എനിക്ക് താല്പര്യം.
Martha can't sit alone. You got to do what I'm doing.
മാർത്തയ്ക്ക് അടുക്കളയിൽ തന്നെ നിൽക്കാൻ അവളുടെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അവൾക്ക് മറിയയും കൂടെ വന്ന് അവള് ചെയ്യുന്ന,
why can't you do evangelism like we are doing?
ആ പ്രവൃത്തി ചെയ്യണം. പലരും ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ സുവിശേഷീകരണത്തിന് നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലാത്തത്?
It doesn't bother Mary because she's listening to the Lord.
മറിയയ്ക്ക് അതൊരു വിഷയമല്ല, കാരണം യേശുവിന്റെ പാദത്തിൽ കർത്താവ് പറയുന്നതാണ് അവൾ ശ്രദ്ധിക്കുന്നത്.
When she comes and complains about Mary to Jesus,
മറിയയെ കുറിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് മാർത്ത പരാതി പറയുന്ന രംഗം നമുക്ക് അവിടെ കാണാം.
And she thought that Jesus would give a stern rebuke to Mary saying, don't just sit here lazily.
മാർത്ത വിചാരിച്ചു കാണും, യേശു തന്റെ സഹോദരിയെ കണക്കിന് ശകാരിക്ക് വന്ന് അവിടെ അലസയായിട്ട് വെറുതെ ഒന്നും ചെയ്യാതെ സഹോദരിയെ
സഹായിക്കാതിരിക്കുന്നത്.
യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാം, മാർത്തയെ പ്രശ്നം നിനക്കാണ്.
Mary has chosen the better part.
മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു.
You know what's the greatest thing in Christianity?
ക്രിസ്തീയതയിലെ ഏറ്റവും കാതലായ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് അറിയാമോ?
Sit and listen to Jesus and do what he says, nothing more, nothing less.
കർത്താവ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവിടുന്ന് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അവിടുന്ന് പറയുന്നത് മുഴുവനായും ചെയ്യുക, കൂടുതലുമല്ല, കുറച്ചുമല്ല.
Run around doing something for God.
ദൈവത്തിനായിട്ട് എന്തൊക്കെ ചെയ്യുവാൻ തത്രപ്പാടോടെ ഓടി
നടക്കുകയാണ്.
ഇവിടെ കർത്താവിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓടി നടക്കുക.
Some social work here, some welfare work there.
സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്ന് വേണ്ട അവർക്ക് ഇരിക്കും പ്രതിയില്ല. അവരുടെ മനസ്സാക്ഷിക്ക് ഒരു ആശ്വാസമുണ്ടാകും.
Even a little bit of money for missionary work there.
മിഷനറി വർക്കിനായിട്ട് കുറച്ച് പണവും ഇടയ്ക്ക് കൊടുക്കുക.
Support one orphan there.
ഒരു അനാഥ ബാലന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക.
Good.
നല്ല കാര്യങ്ങളാണ്.
What Martha is doing is very good.
മാർത്ത ചെയ്ത കാര്യം മോശമായ കാര്യമാണ്.
The only thing is the Lord doesn't want it.
പക്ഷേ കർത്താവ് ആ സമയത്ത് ആഗ്രഹിച്ച കാര്യമല്ല അവൾ ചെയ്തത്.
Mary said, Lord, what do you want me to do?
എന്നാൽ മറിയ നേരെ വ്യത്യസ്ത മനോഭാവം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്.
There's a lovely verse which is paraphrased in the Living Bible in 1 Corinthians 4:2 like this.
1 കൊരിന്ത്യർ 4:2 രണ്ടാം വാക്യം ലിവിംഗ് ബൈബിൾ പരിഭാഷയിൽ വളരെ മനോഹരമായ ആശയം നൽകിയിട്ടുണ്ട്.
The most important thing about a servant is that he does what is just his master tells him to do.
ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ യജമാനൻ അവനോട് എന്തു പറയുന്നു അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്.
You have a maid servant who comes to your house 8 o'clock every morning.
എന്നും പ്രഭാതത്തിൽ രാവിലെ 8 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലിയിൽ സഹായിക്കാൻ വരുന്ന ഒരു വേലക്കാരി ഉണ്ടെന്ന്
വിചാരിക്കുക.
എന്താണ് അവൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വീട്ടമ്മയായ നിന്നോട് ഒരു വാക്ക് പോലും ചോദിക്കുന്നില്ല. അടുക്കളയിൽ വന്നിട്ട് വീട്ടില് അവൾക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുകയാണ്.
Half of those things you don't even want her to do. She's messing up the whole place.
വാസ്തവത്തിൽ അവൾ ചെയ്യുന്നതിന്റെ പകുതി കാര്യങ്ങള് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്, അവൾ എല്ലാം കൂടെ കുഴക്കുകയാണ്.
Would you call her a good servant?
അവളെ ഒരു നല്ല സഹായി എന്ന് നിങ്ങൾ ആരെങ്കിലും വിളിക്കുമോ?
Because she's doing something for you.
നിനക്ക് വേണ്ടി എന്തൊക്കെയോ അവൾ ചെയ്യുകയാണല്ലോ, അങ്ങനെ വിളിക്കുമോ?
You tell her, wait, listen, just do what I tell you to do, that's enough.
ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ പറയും, ഒന്ന് നിൽക്കണേ, എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം.
Thy will be done on earth as it is done in heaven.
കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ ഇഷ്ടം നിവർത്തിക്കപ്പെടും.
In heaven the angels don't run around doing something for God.
നിങ്ങൾക്കറിയാമല്ലോ സ്വർഗത്തിലെ ദൂതന്മാർ ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് പരക്കം പായുകയല്ല, അവര് ദൈവം ബാകെ കാത്തു നിൽക്കുകയാണ്.
God says, Gabriel, come here.
ദൈവം ഒരു നിമിഷം പറയുന്നു, ഗബ്രിയേൽ ഇവിടെ വാ.
Yes, Lord.
കർത്താവേ അടിയനിതാ,
go and do this.
ഈ പ്രത്യേക കാര്യം നീ
ചെയ്യൂ.
ഗബ്രിയേൽ അത് ചെയ്തിട്ട് മടങ്ങി വരും.
Come back.
വീണ്ടും മടങ്ങി വന്നിട്ട് ചോദിക്കും,
done it, Lord, what do you want me to do now?
ഞാൻ അവിടുന്ന് പറഞ്ഞു നിവർത്തിച്ചിരിക്കുന്നു, എന്താണ് ഇനിയും? അതാണ് ഒരു യഥാർത്ഥ ദാസന്റെ സ്വഭാവം.
Babylonian Christianity is restless activity and criticism of others who don't involve in themselves in this restless activity.
അവരേർപ്പെട്ടിരിക്കുന്ന അസ്വസ്ഥത ഉളവാക്കുന്ന ഈ പ്രവർത്തനങ്ങളില് മറ്റുള്ളവരേർപ്പെടാത്തതിൽ അവരെ വിമർശിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബാബിലോണിയ ക്രിസ്ത്യാനി.
Jerusalem is listening and obedience to what the Lord says.
യെരുശലേമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്രിസ്ത്യതയുടെ പ്രത്യേകത ശ്രദ്ധിച്ചു കേൾക്കുകയും കേൾക്കുന്നത് അനുസരിക്കുകയും ചെയ്യുന്നതാണ്.
And no criticism of other people.
മറ്റുള്ളവരെ വിമർശിക്കുവാൻ അശേഷം താല്പര്യമില്ലാതെ.
Number 4.
നാലാമത്തെ വ്യത്യാസം.
Jesus said,
യേശു പറഞ്ഞു,
in the great commission in Mark 16,
മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ,
go into all the world and preach the gospel to every creature, verse 15.
16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി.
This is one side of a coin.
ഇത് നാണയത്തിന്റെ ഒരു വശമാണ്.
The other side of the coin is Matthew 28.
മത്തായി സുവിശേഷത്തിന്റെ സുവിശേഷം 28-ാം അധ്യായത്തില് ഈ നാണയത്തിന്റെ മറുവശം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 19-ാം വാക്യം,
make disciples in every nation.
അവിടെ നാം കാണുന്ന കാര്യം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയിട്ട് എന്ത് ചെയ്യണം? ശിഷ്യന്മാരെ ഉളവാക്കണം.
One is evangelism.
ഒന്ന് സുവിശേഷീകരണം.
The other is make disciples.
രണ്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന കാര്യം.
Now let me tell you something surprising.
ഒരുപക്ഷെ നിങ്ങൾ ചിലർക്ക് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം.
Babylonian Christianity engages in evangelism without making them disciples.
ബാബിലോണിയൻ ക്രിസ്തീയത എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? സുവിശേഷീകരണത്തിൽ വലിയ ഉത്സാഹമാണ്, എന്നാൽ അവരെ ക്രിസ്തു ശിഷ്യരാക്കുന്ന കാര്യത്തിൽ അവർക്ക്
താല്പര്യമില്ല.
സുവിശേഷന്മാരിലൂടെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കണ്ടെത്തിയവരെ ശിഷ്യത്വത്തിലേക്ക് വളർത്തുകയാണ്
യെരുശലേമിന്റെ.
പൗലോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 28-ാം അധ്യായ വാക്യത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്ന ശുശ്രൂഷയാണ് പുതിയ യെരുശലേമിന്റെ ശുശ്രൂഷ.
Why did President Radhakrishnan say 50 years ago to the Christians?
ഏതാണ്ട് 50 വർഷം മുൻപ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന രാധാകൃഷ്ണൻ ക്രിസ്ത്യാനികളോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു.
A Hindu man who had a great respect for Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിനോട് വലിയ ബഹുമാനമുണ്ടായിരുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്ന മഹാനായ മനുഷ്യൻ.
രാധാകൃഷ്ണൻ said,
ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു,
you Christians make such extraordinary claims but you live such ordinary lives.
അദ്ദേഹം ക്രിസ്ത്യാനികളായ നമ്മെ നോക്കി പറഞ്ഞ ഇതാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾ അസാധാരണമായ അവകാശവാദങ്ങൾ മുഴക്കിക്കൊണ്ട് വെറും സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരാണ്.
മഹാത്മാഗാന്ധി said to the Christians at the time of independence,
സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞു,
ഗോ ആൻഡ് ടെൽ യുവർ ക്രിസ്ത്യൻസ് ടു ലിവ് മോർ ലൈക് ജീസസ് ക്രൈസ്റ്റ്.
അവരെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ കൂട്ട സഹോദരൻ ക്രിസ്ത്യാനികളോട് പോയി പറയുക യേശുവിനെ പോലെ ജീവിക്കാൻ.
Why is the name of Jesus dishonored in India today?
ഇന്ന് ഇന്ത്യയിൽ യേശുവിന്റെ നാമം ദുഷിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്?
Because we have evangelism without disciple making.
ശിഷ്യന്മാരെ ഉണ്ടാക്കാനുള്ള താല്പര്യമില്ലാതെ സുവിശേഷീകരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്.
People are just asked to raise their hand, sign a card, they've accepted Christ.
കൈകൾ ഉയർത്തുവാനും ഏതെങ്കിലും ഒരു തീരുമാന കാർഡ് എഴുതി കൊടുക്കുവാനും മാത്രം ആവശ്യപ്പെടുന്നു.
Their home life is a mess.
അവർ തമ്മിൽ തല്ലുകയും വഴക്കടിക്കുകയും കുടുംബത്തിൽ എപ്പോഴും കലഹവും, ഇതാണ് ഭക്തിയത.
They say they are born again because they signed a card on a certain day.
ഒരു പ്രത്യേക ദിവസം കൈ ഉയർത്തിയിട്ട് ഒരു കാർഡ് പൂരിപ്പിച്ച് കൊടുത്തതുകൊണ്ട് വീണ്ടും ജനിച്ചു എന്ന് വിശ്വസിച്ച്.
Evangelism without disciple making is what has produced Babylon in India today.
ഇന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ സുവിശേഷീകരണം മാത്രം ചെയ്യുന്നത് ബാബിലോണിയൻ ക്രിസ്ത്യതയാണ്.
Let me go on to number 5.
അഞ്ചാമത്തെ വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാം.
In the Old Testament, people were asked to come and give their tithe regularly to God.
പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു മുടങ്ങാതെ അവരുടെ പത്തിൽ ഒന്ന് ദശാംശം ദൈവത്തിന് കൊടുക്കണം.
You know what is the equivalent of the tithe in the New Testament?
പുതിയ നിയമത്തിൽ ഈ പഴയ നിയമത്തിലെ ദശാംശത്തിന് തുല്യമായി നൽകപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അതിന് തുല്യമായ ഒരു കാര്യമാണ്.
It's like the lamb has got an equivalent in Christ on the cross.
പെസഹ കുഞ്ഞാടിന് അത് നിഴലാണ്. അതിന്റെ പൊരുളായിട്ട് പുതിയ നിയമത്തിൽ ആരാണെന്ന് നമുക്കറിയാം.
The flowing river in the Old Testament has got a fulfillment in the Holy Spirit.
പഴയ നിയമത്തിലെ ഒഴുകുന്ന സിംഹാസനത്തിൽ ഒഴുകുന്ന നദി അതൊരു നിഴലാണ്. അതിന്റെ പൊരുളായി പെന്തക്കോസ്ത് നാളിൽ നാം പരിശുദ്ധാത്മാവിന്റെ നദി
കാണുന്നു.
പഴയ നിയമകാലത്ത് നിങ്ങൾ നിങ്ങളുടെ ദശാംശം പത്തിൽ ഒന്ന് കൊടുത്തേ മതി.
New Testament, Romans 12:1, you have to give your body.
പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദശാംശമല്ല, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത്.
Let me read Hebrews chapter 10.
എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ തന്നെ ഒരു ഭാഗം വായിക്കട്ടെ.
When Jesus came into the world, something changed.
കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ, ജഡാവതാരം എടുത്തപ്പോൾ ഒരു വലിയ വ്യത്യാസം കാര്യങ്ങൾക്കുണ്ടായി.
Hebrews 10:5, when Jesus came into the world.
10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യേശു ലോകത്തിൽ വരുമ്പോൾ,
what did he say?
അവിടെ പറയുന്ന കാര്യം വായിക്കുക.
Sacrifice and offering you have not desired.
ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല.
Oh, what a message. God does not desire your offerings. Have you ever heard a preacher tell you that?
ഏതെങ്കിലും ഒരു ക്രിസ്തീയ പ്രസംഗൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുൻപ്? ദൈവത്തിന് നിങ്ങളുടെ യാഗങ്ങളും, യാഗങ്ങളും മാത്രമല്ല കേട്ടോ, വഴിപാട്, സ്തോത്ര കാഴ്ച, ഇതൊന്നും കർത്താവിന് വേണ്ട.
He's not a beggar coming with a tin can saying, please help my work is struggling.
തകരപ്പാട്ടയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് ഒരു ഭിക്ഷക്കാരനെ പോലെ എന്റെ പ്രവർത്തനത്തിന് പണം തന്ന് സഹായിക്കണമെന്ന് കൈ നീട്ടുന്നവനല്ല ദൈവം.
My heavenly father is no beggar.
എന്റെ സ്വർഗീയ പിതാവ് ഭിക്ഷക്കാരനല്ല.
And if I am his representative, I will be no beggar.
ഞാൻ അവന്റെ സ്ഥാനപതിയാണെങ്കിൽ, അവന്റെ പ്രതിനിധിയാണെങ്കിൽ ഞാനും ഒരു ഭിക്ഷക്കാരനായിരിക്കും.
I am an ambassador of Jesus Christ, the greatest kingdom in the universe.
പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രാജാധിരാജാവിന്റെ സ്ഥാനപതിയാണ് ഞാൻ.
If the ambassador of the United States doesn't beg for money, I won't beg for money.
അമേരിക്കൻ ഐക്യനാടുകളിലെ സ്ഥാനപതിമാർ ഒരിക്കലും പണത്തിന് ഇറക്കുകയില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി എനിക്ക് യാചിക്കേണ്ട ആവശ്യമില്ല.
But I will urge you to present your body to Christ.
അതിന്റെ സ്ഥാനത്ത് ഞാൻ പറയും, ദൈവത്തിന് നിങ്ങളുടെ യാഗങ്ങൾ, നിങ്ങളുടെ ദശാംശം ആവശ്യമില്ല. നിങ്ങളുടെ ശരീരങ്ങൾ കർത്താവിനായി
അർപ്പിക്കും.
ബാബിലോണിന്റെ ഊന്നൽ എന്താണെന്നറിയാമോ? മുടങ്ങാതെ തെറ്റാതെ നിങ്ങൾ ദശാംശം
കൊടുത്തിരിക്കും.
പാസ്റ്റർമാർക്ക് വളരെ സുഖ സൗകര്യങ്ങൾ
ജീവിക്കും.
എന്നാൽ യെരുശലേമിന്റെ സന്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കണം. എളുപ്പമുള്ള കാര്യം ഏതാ? നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് ഇന്ന് ലഭിക്കുകയാണെങ്കിൽ ഏതാ
എളുപ്പമുള്ള?
മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ വരുമാനത്തിന്റെ 10% ദൈവത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ
give your eyes to God every day that you never look at or read anything that God doesn't want you to look at.
മാസത്തിന്റെ എല്ലാ ദിവസവും നിങ്ങളുടെ കണ്ണുകളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നോക്കാൻ കണ്ണുകളെ ഉപയോഗിക്കാതെ സമർപ്പിക്കുകയോ ചെയ്യണം.
give your tongue to God that you'll never get angry, that you'll never say anything that God doesn't want you to speak.
നിങ്ങളുടെ നാവുകളെ കർത്താവിന് സമർപ്പിക്കുന്ന വഴി നിങ്ങൾ കോപിഷ്ടരായിട്ട് നിങ്ങൾ മോശമായ കാര്യങ്ങൾ നാവുകൊണ്ട് പറയാതെ മാസം മുഴുവനും നിങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ സമർപ്പിക്കുവാൻ ഈ രണ്ടാമത്തെ കാര്യം ഇത് രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കും?
You'll say, Lord, here's your 10%. Please let me use my tongue and my eyes as I like.
ഇവരും പറയും, കർത്താവേ ഇതാ നിന്റെ 10% പിടിച്ചോ, അതാ എളുപ്പമുള്ള കാര്യം.
Jerusalem is a higher standard.
യെരുശലേം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നാം, പക്ഷെ ദൈവത്തിന്റെ ഉയർന്ന നിലവാരമാണ്.
He doesn't want your money, he wants your body.
ദൈവത്തിന് നിന്റെ പണമല്ല ആവശ്യം, നിന്റെ ശരീരമാണ്.
Your eyes, your tongue.
നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ നാവുകളും നിങ്ങളുടെ അവയവങ്ങളാണ്. നിങ്ങൾ പരദൂഷണം
പറയുന്നത്,
നിങ്ങൾ കണ്ണുകൊണ്ട് മോഹിക്കുന്ന,
നിങ്ങളുടെ
കോപത്തിൽ നിന്ന്
സ്വാതന്ത്ര്യം,
ദൈവത്തിന് നിങ്ങളുടെ പണത്തിന് ആവശ്യമില്ല.
നമ്പർ 6,
ആറാമത്തെ വ്യത്യാസം,
വെരി ഇമ്പോർട്ടന്റ്,
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇൻ ഹീബ്രൂസ് 4:12 ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഡിവൈഡിംഗ് ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്.
എബ്രായരുടെ 4:12 നാം കാണുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്ന ഒരു
പ്രവൃത്തി. I believe the greatest need among Christians, particularly in charismatic and Pentecostal circles, is to distinguish what is soulish and what is spiritual.
ഞാൻ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നു, ഇന്ന് പെന്തക്കോസ്ത് കാരിസ്മാറ്റിക് തലങ്ങളിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യം ആത്മീകമായതെന്താണ്, ജഡീകമായ ജഡമയമായ അല്ലെ പ്രാണനിൽ നിന്നുള്ളത് എന്താണ്, ഇത് തമ്മിൽ
തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള
സ്നാനം വിശ്വസിക്കുകയും അനുഭവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാണ്
ഞാൻ.
കഴിഞ്ഞ 30 വർഷത്തിലധികമായി അന്യഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ഞാനത് അത്യധികം വിലമതിക്കുന്നു. ഞാൻ പ്രവചിക്കുന്ന കാര്യം എന്റെ ഹൃദയത്തിന്റെ വലിയ വാഞ്ഛയാണ്.
ഐ ബിലീവ് ഇൻ അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ടീച്ചേഴ്സ്, evangelists, all the gifts.
അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, ഈ വരങ്ങളിൽ എല്ലാം എനിക്ക് വിശ്വാസം.
I say there's a lot of counterfeit today in Christianity.
എന്നാലും ക്രിസ്തീയ ഗോളത്തിൽ ധാരാളം വ്യാജാത്മാക്കൾ അനുകരണങ്ങളുണ്ട്.
Psychological manipulation of the human soul.
മനുഷ്യന്റെ പ്രാണൻ, സോളിനെ മാനസികമായ തലത്തിൽ വൈകാരികമായി ഇളക്കി ഇളക്കി പല കാര്യങ്ങളും,
fooling people,
ആളുകളെ വിട്ടികളാക്കുന്ന പ്രവൃത്തി,
instead of genuine work of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ സ്ഥായിയായിരിക്കുന്ന യഥാർത്ഥ പ്രവർത്തനങ്ങൾക്ക് ഇടമില്ലാതെ പോകുന്നു.
That's a big subject.
അതൊരു വലിയ വിഷയമാണ്.
There's a book of mine there called Living as Jesus Lived.
അവിടെ ബുക്ക് സ്റ്റോളിൽ നിങ്ങൾക്ക് ഒരു പുസ്തകം ഞാൻ എഴുതിയത് വാങ്ങിക്കാൻ കിട്ടും, യേശു ജീവിച്ചതുപോലെ എന്ന.
The last part of that is an extensive description of this subject.
ഈ പ്രത്യേക വിഷയത്തിന്റെ കുറച്ചുകൂടെ വിശദമായിരിക്കുന്ന ഒരു പ്രതിപാദനം ആ പുസ്തകത്തിന്റെ ഒടുവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
If you don't understand this difference, you'll be deceived in our day.
ആ വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായില്ലെന്ന് വരികില് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്.
Emotion is confused as Holy Spirit.
നമ്മുടെ വൈകാരിക അനുഭൂതികൾ അതിനെ പരിശുദ്ധാത്മാവുമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്.
നോയ്സ് ഈസ് കൺഫ്യൂസ്ഡ് വിത്ത് ഹോളി സ്പിരിറ്റ്.
ശബ്ദം പരിശുദ്ധാത്മാവിന് പകരമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു.
ഫിസിക്കൽ ഷേക്കിംഗ് ഈസ് കൺഫ്യൂസ്ഡ് വിത്ത് ഹോളി സ്പിരിറ്റ്.
ശാരീരികമായിട്ടുള്ള ഇളക്കം, വിറയല്, അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായിട്ട് തെറ്റിദ്ധരിച്ചു പോകുന്നു.
യു നീഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സോൾ ആൻഡ് സ്പിരിറ്റ്.
മനുഷ്യനുള്ളതായിരിക്കുന്ന ഈ പ്രാണനും ആത്മാവും ഇത് തമ്മിലെല്ലാം വേർതിരിച്ചറിയുക.
ബാബിലോൺ എംഫസൈസസ് സോളിഷ് റിലിജൻ.
ബാബിലോൺ എന്ന് പറയുന്നത് സോളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാണനിലുള്ളതായിരിക്കുന്ന ഒരു മതമാണ്.
എംഫസൈസസ് സ്പിരിച്വൽ ക്രിസ്ത്യാനിറ്റി.
യെരുശലേമിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മാവിന്റെ തലത്തിലുള്ള ക്രിസ്തീയതയാണ്.
ദോസ് ഹു വർഷിപ്പ് ഗോഡ് മസ്റ്റ് വർഷിപ്പ് ഹിം ഇൻ സ്പിരിറ്റ്.
യേശു പറഞ്ഞു,
നോട്ട് ഇൻ സോൾ.
ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞത് നമ്മുടെ പ്രാണനിലുള്ള ആരാധനയല്ല.
Very few people understand that.
വളരെ ചുരുക്കം പേർക്ക് ഈ കാര്യം മനസ്സിലാവും.
Finally,
ഒടുവിലത്തെ
number 7.
ഏഴാമത്തെ വ്യത്യാസം.
Babylon emphasizes a congregation. In Jerusalem we emphasize the body of Christ.
Babylonia Christiyada ennu parayunnathu vishwasigalude oru kootamaanu, oru verum kootam. Ennal Jerusaleminte Jerusalem ennu parayunna devathinte vyavasthithi aalukal verude koodunnathalla, adu oru shareeramayi theerunnu.
Congregation is like a cinema theater.
Oru oru aalkootam ennu paranjal oru cinema theaterilum aalkootam undu.
10,000 people in the church.
10,000 പേർ ഒരു സഭയിൽ ഉണ്ടെങ്കിൽ,
ലൈക്ക് ഇൻ എ സിനിമ തിയേറ്റർ,
ഒരു സിനിമ തിയേറ്ററിൽ ഇതുപോലെ,
ഓൾ കോൺസെൻട്രേറ്റിംഗ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട്,
സ്ക്രീനിൽ എന്തൊക്കെയാണ് തെളിയുന്നത് എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന 10,000 പേർ.
ദാറ്റ് ടൈപ്പ് ഓഫ് ചർച്ച് ഈസ് എ കോൺഗ്രിഗേഷൻ.
ആ തരത്തിലുള്ള സഭ ഒരു ആൾക്കൂട്ടമാണ്.
ദ ന്യൂ ടെസ്റ്റമെന്റ് ടോക്സ് അബൌട്ട് എ ബോഡി.
എന്നാൽ പുതിയ നിയമം സഭയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ശരീരം എന്നാണ് പറഞ്ഞത്.
എവ്രി ബ്രദർ ആൻഡ് സിസ്റ്റർ ഹാസ് ഗോട്ട് എ ഫങ്ഷൻ, എ ഗിഫ്റ്റ് ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ്.
ആ കൂട്ടത്തിൽ സമൂഹത്തിലുള്ളതായിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിക്കും ദൈവം നൽകിയിരിക്കുന്ന സ്ഥാനവും പ്രത്യേക ഉത്തരവാദിത്തം.
Everybody is led to a connection to Jesus Christ.
ഓരോ വ്യക്തിയെയും തലയായിരിക്കുന്ന യേശുക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് നയിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് അവിടെ.
There are churches emphasizing congregation today. And there are a few emphasizing the building of the local body of Jesus Christ.
Valiya vishwasigalude samoohangale kettippadukkuvanayi adil sratha kendrikarichu oonnal kodukkunna oru vaadu verund ennal adine ediraayi valare churukkamaanengil thanneyum kartavinte oru shareeramayi nilkkuvan taalpiryamulla viliyulla darshanam kittiya kurachu perumund.
So which denomination is Babylon?
നിങ്ങൾ പറഞ്ഞാട്ട് ഇത്രയും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ക്രിസ്തീയ സഭയാണ് ബാബിലോൺ? നാം കാണുന്ന ഒരു ക്രിസ്തീയ സഭയും മുഴുവനും അതിൽ തന്നെ ബാബിലോൺ അല്ല.
ഇറ്റ് ഇസ് ഇൻ യുവർ സ്പിരിറ്റ്.
അത് നിങ്ങളുടെ ആത്മാവിലാണ്.
യു നീഡ് ടു ബി ഇൻ എ പ്ലേസ് വേർ യു ആർ ബിൽഡിംഗ് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ, നിങ്ങൾ ആയിരിക്കേണ്ടത് കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരെ ചേർത്ത് പണിയുന്ന ശരീരമാകുന്ന സഭയിലാണ്.
I have never found a perfect church anywhere.
ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ന് വരെ ലോകത്തിൽ ഒരിടത്തും ഒരു കുറവുമില്ലാത്ത തികഞ്ഞ പൂർണ്ണതയുള്ള ഒരു സഭ ഞാൻ കണ്ടിട്ടില്ല.
My own church is not perfect.
ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയും തികഞ്ഞ സഭയല്ല, കുറ്റമറ്റ സഭയല്ല.
I want to be in a church that emphasizes these 7 values.
എന്നാൽ ഇപ്പോൾ പറഞ്ഞ യെരുശലേമിന്റെ സ്വഭാവമുള്ള ആത്മാവുള്ള ഒരു സഭയിലായിരിക്കണമെന്നാണ്.